ദൈവത്തെ മാനിച്ചും ദൈവത്തെ സ്നേഹിച്ചും ജീവിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണെന്നറിയാമോ? അതിൻ്റെ മറുവശം പറഞ്ഞാൽ, ദൈവത്തെ മാനിക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ അവിടുന്ന് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ദാനങ്ങളും നമുക്കൊരു ശാപമായി തീരും കേട്ടോ. നമ്മുടെ ജോലിയുടെ കാര്യത്തിലും നമ്മുടെ സമ്പത്തിൻ്റെ കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യത്തിലും കഴിവുകളുടെ കാര്യത്തിലും ഇത് സത്യമാണ്. ഇവയെല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അവ കൊണ്ട് നാം ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ മാനിക്കുകയും ചെയ്യണം. നമ്മുടെ അഭക്തി നമ്മുടെ തലമുറകൾക്ക് പോലും ശാപമായിരിക്കും. മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് സമ്പാദിച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സമ്പാദിക്കേണ്ടത് യഥാർത്ഥ ദൈവഭക്തി അവർക്ക് കാട്ടിക്കൊടുക്കുക ആകുന്നു. ഈ വിഷയം ഒരു ഉദാഹരണ സഹിതം വിശദീകരിക്കുന്ന ഭാഗമാകുന്നു മലാഖി പ്രവചനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 1-ാം വാക്യങ്ങൾ ജനത്തിൻ്റെ മധ്യസ്ഥന്മാരായിരുന്ന പുരോഹിതന്മാരുടെ വീഴ്ചയാണ് രൂക്ഷമായ വിമർശനത്തിന് വിധേയമായത്. എന്തായിരുന്നു കുറ്റം? കണ്ണുപൊട്ടിയതിനെയും മുടന്തിയതിനെയും ദീനം പിടിച്ചതിനെയും അവർ യാഗം കഴിക്കുന്നു. 1-ാം അധ്യായത്തിൽ പ്രവാചകൻ അവരെ ഈ കാര്യത്തിൽ ശാസിക്കുന്നത് നാം കണ്ടു. 2-ാം അധ്യായത്തിൽ നാം പുതിയൊരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെയും പുരോഹിതന്മാരെ സംബന്ധിച്ചുള്ള കാര്യമത്രേ പറയുന്നത്. പുരോഹിതന്മാരുടെ ദൈവനിന്ദയെ ദൈവം ശാസിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അവർ ദൈവദൂഷണം പറയുന്നവരായിരുന്നു. അവർ ദേവാലയത്തിനെതിരായി പ്രവർത്തിച്ചു. ദൈവത്തെ സേവിക്കുന്നതിന് പകരം അവർ ദൈവത്തിനെതിരായി നിന്നു. ദേവാലയത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളിൽ തന്നെ അവർ ദൈവത്തെ അപമാനിച്ചു. ദൈവവേലയിൽ തന്നെ ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുത്തത്തക്കവണ്ണം പ്രവർത്തിക്കുന്നത് എത്ര നികൃഷ്ടമാകുന്നു. 1-ാം അധ്യായത്തിൽ നാം കണ്ടത് പുരോഹിതന്മാർ ദൈവനാമത്തെ തുച്ഛീകരിച്ചതാണ്. പ്രായം ചെന്ന് ദീനം പിടിച്ച കാളകളെ ദൈവത്തിന് യാഗമായി അർപ്പിച്ച വിധം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ചെയ്യുന്നതിലൂടെ വിലയില്ലാത്ത ഒരു സാധനം ദൈവത്തിന് കൊടുക്കുന്നു എന്നതല്ലായിരുന്നു യഥാർത്ഥ കുറ്റം. പിന്നെയോ, അവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നില്ല എന്നതിനാലാണ് അവരെ ശാസിക്കുന്നത്. അവരുടെ മനോഭാവം ഇവിടെ കാണാവുന്നതാണ്. അല്പം മുൻപോട്ട് പഠിക്കുമ്പോൾ അവൻ ആ വിഷയത്തിലേക്ക് വരുന്നത് നാം കാണും. അന്നേരം അവൻ ചോദിക്കുന്ന ചോദ്യം വളരെ മൂർച്ചയുള്ളതത്രേ. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ എന്നതാണത്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ തർജ്ജിമ മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത് യാഗവസ്തുവിൻ്റെ വിലയിലല്ല, പിന്നെയോ യാഗപീഠത്തിൽ വെച്ചതായ വസ്തുവിൻ്റെ സ്വഭാവത്തിലാകുന്നു. ലേവ്യ പുസ്തകത്തിൽ നാം പഠിക്കുന്നത് 5 വലിയ യാഗങ്ങളെക്കുറിച്ചത്രേ. അവ ഓരോന്നും ക്രിസ്തുവിനെ കാണിക്കുന്നതുമാകുന്നു. ഓരോ യാഗവും വരുന്നവനായ വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നവയായിരുന്നു. ആ വ്യക്തി വിശുദ്ധനായിരുന്നു, ഊനമില്ലാത്തവനായിരുന്നു, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ അവൻ മാത്രമായിരുന്നു. അവൻ പൂർണ്ണനായിരുന്നു. അവനെ പ്രതിനിധീകരിക്കുന്ന, അവനെ ചൂണ്ടിക്കാണിക്കുന്ന യാഗം തീർച്ചയായും ഒരു കുറവുമില്ലാത്തവയായിരിക്കണം. എല്ലാ യാഗങ്ങളും ദൈവപുത്രനെ കാണിക്കുന്നതായിരുന്നു. മലാഖിയുടെ കാലത്ത് പുരോഹിതന്മാർ ദൈവനാമത്തെ തുച്ഛീകരിക്കുകയായിരുന്നു. ദൈവസന്നിധിയിൽ അവർ അശുദ്ധവും ഊനമുള്ളതുമായ യാഗം കൊണ്ടുവന്നു. അതെ, ദീനം പിടിച്ച പ്രായം ചെന്ന പശു. പൂർണനായ തികഞ്ഞവനായ ആ വ്യക്തിയെ പ്രതിനിധീകരിക്കുവാൻ ദീനം പിടിച്ച മുടന്തുള്ള കണ്ണുപൊട്ടിയൊരു മൃഗത്തെ യാഗപീഠത്തെങ്കിലേക്ക് കൊണ്ടുവരുന്നത് ദൈവദൂഷണമായിരുന്നു. ഇതേ സംഗതികൾ ഇന്ന് നമ്മുടെ ഇടയിലും നടക്കത്തില്ലേ? അതെ, ക്രിസ്തുവിനെ അസാൻമാർഗിയായും ആകെ ചിന്താക്കുഴപ്പത്തിൽ ആയവനായും ചിത്രീകരിക്കുന്നു. എത്ര നികൃഷ്ടമാണല്ലേ. ഇതിന് മുൻകൈ എടുക്കുന്നവരുടെ ജീവിതം പരിശോധിച്ചാൽ ഇതൊക്കെ കാണാം എന്നുള്ളതിനാൽ അത് മറച്ചു പിടിക്കുവാൻ ഇതൊരു ഉപാധി ആക്കുന്നു എന്ന് മാത്രം. ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന സിനിമകൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും, പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ, ആ ഒരൊറ്റ ലക്ഷ്യത്തോടെയാകുന്നു അവ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. മനുഷ്യനെ ഇക്കിളിയിടുന്ന 1-2 ഡാൻസുകൾ ഉണ്ടെങ്കിൽ പിന്നെ പണം വാരിക്കൂട്ടാമല്ലോ. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തെന്നാൽ അത് കാണുന്നവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് തെറ്റായ ഒരു ധാരണയത്ര ലഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പവിത്രതയ്ക്കോ നിർമ്മലതയ്ക്കോ വിശുദ്ധിക്കോ ദൈവത്വത്തിനോ വില കൽപ്പിക്കാത്ത ഏതൊരു ചിത്രീകരണവും പിശാചിൻ്റെ വേലയാകുന്നു എന്നതിന് 2 പക്ഷമില്ല. ലോകത്തിന് അവനെ മറക്കുവാൻ കഴിയില്ല എന്നത് സത്യമാണ്. പക്ഷേ ലോകം അവനെക്കുറിച്ച് ശരിയായ വിധത്തിലല്ല ചിന്തിക്കുന്നത്. ലോകത്തിന് അത് സാധിക്കുകയുമില്ല. ലേഖനങ്ങളിലൂടെയോ ചിത്രീകരണങ്ങളിലൂടെയോ സിനിമകളിലൂടെയോ പ്രസംഗപീഠങ്ങളിൽ പോലും ക്രിസ്തുവിനെ ശരിയായ വിധത്തിൽ പ്രതിനിധീകരിക്കാത്തവർ ദൈവനാമത്തെ തുച്ഛീകരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പ്രസംഗക, താങ്കൾ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന വിധം വളരെ സൂക്ഷിക്കണമേ. നമ്മുടെ ദൈവം കരുണാസമ്പന്നനാണ്. അവനെ വർദ്ധിച്ച ആദരവോടെ നാം കാണണം, ആരാധിക്കണം. അവിടുന്ന് പാപത്തെ ശിക്ഷിക്കുന്നു, ഭാവിയിൽ പാപത്തെ ന്യായം വിധിക്കുകയും ചെയ്യും. അവനെ ഭയങ്കരനായ ദൈവമായിട്ടാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഭയഭക്തി പ്രേരകനായ ദൈവം. സകല ബഹുമാനത്തിനും യോഗ്യൻ അവനാകുന്നു. അവനെ ആദരിച്ചേ മതിയാകൂ, അവനെ ആരാധിച്ചേ മതിയാകൂ, അവൻ്റെ നാമം ഉയർത്തിയേ തീരൂ. വളരെയധികം സ്വാതന്ത്ര്യമായി ആരാധിക്കുന്നു എന്ന് പറയുന്ന സഭകളിൽ പോലും നമുക്ക് വേണ്ട വിധത്തിലുള്ള പവിത്രമായ സ്തുതി സ്തോത്രങ്ങളില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം മനുഷ്യരെ മഹത്വപ്പെടുത്തുവാനുള്ള പ്രവണത. ദൈവനാമത്തെ തുച്ഛീകരിക്കുന്ന വേറൊരു വിധമാകുന്നു ഇത്. നമ്മുടെ ഇന്നത്തെ ആരാധനകളിൽ ഈ പറഞ്ഞതൊരു ശാപമായി മാറിയിരിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ കാലത്ത് എല്ലാ വിശ്വാസികളും പുരോഹിതന്മാർ എന്ന പദവിയിലാകുന്നതിനാൽ മലാക്കി പ്രവാചകൻ പുരോഹിതന്മാരോട് അറിയിച്ച ദൂത് നമുക്ക് യഥാർത്ഥ അർത്ഥം നൽകുന്നതാണ്. 1:6 തൻ്റെ നാമത്തെ തുച്ഛീകരിച്ചതിന് ദൈവം പുരോഹിതന്മാരെ ശാസിച്ചെങ്കിൽ, ഇതാ ഇവിടെ 2:1 അവൻ പുരോഹിതന്മാരോട് സംസാരിക്കുന്നു. 2:1-2 ഞാനിന്ന് വായിക്കട്ടെ, നിങ്ങൾ അതെടുത്തെങ്കിൽ എന്നോടൊപ്പം അത് ശ്രദ്ധിച്ചാട്ടെ. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു, നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വെക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതെ, നിങ്ങൾ മനസ്സ് വെക്കായക കൊണ്ട് ഞാൻ അവയെ ശപിച്ചു വിരിക്കുന്നു. അവൻ ഇപ്പോഴും പുരോഹിതന്മാരോടാണ് ഇടപെടുന്നതെന്ന് ഓർക്കുക. അന്നത്തെ പുരോഹിതന്മാർ തങ്ങളുടെ പദവി ഗൗരവമായി കണ്ടില്ല. സാധാരണക്കാരായ മനുഷ്യരെ ദൈവം ശിക്ഷിക്കുവാൻ പോകുന്നതിലും കഠിനമായി പുരോഹിതന്മാരെ ശിക്ഷിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു. അവരുടെ ഉത്തരവാദിത്വത്തിന്റെ സ്ഥാനം കൊണ്ട്. ഈ അധമമായ അവസ്ഥ തുടരുവാൻ അവൻ അനുവദിക്കുകയില്ല. വാസ്തവത്തിൽ ജനങ്ങളിൽ ഈ അവസ്ഥ തുടരുവാൻ അവർ അനുവദിക്കുകയായിരുന്നു പുരോഹിതന്മാർ. ജനങ്ങൾ ദീനം പിടിച്ചും മുടന്തുള്ളതും കണ്ണു കാണാൻ പാടില്ലാത്തതുമായ മൃഗങ്ങളെ യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നിട്ട് പുരോഹിതന്മാർ കണ്ണടച്ചു വിട്ടു. ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ അവർ ദൈവനാമത്തെ തുച്ഛീകരിച്ചു. സത്യത്തിന്റെ നിയമം ദൈവം അവർക്ക് കൊടുത്തു. അവർ അത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടിയിരുന്നു. ഇനി ഞാൻ ശക്തമായ ഒരു പ്രസ്താവന നടത്തുവാൻ പോവുകയാണ്. അവിശ്വാസമുള്ള ഒരു ഹൃദയത്തോടെ ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് ഭക്തി നിർഭരമായ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു ദൈവവേലക്കാരനായിരിക്കുന്നതിനേക്കാൾ ഞാൻ താല്പര്യപ്പെടുന്നത് ഈ ഭൂമിയിൽ ഒരു അധമ ഭാവിയായിരിക്കുവാനാണ്. അവിശ്വാസി ആയിരിക്കെ ഭക്തി നടിച്ച് നടക്കുന്നവനെ ദൈവം തീർച്ചയായും ശിക്ഷിക്കും. 2:3 നോക്കിക്കാട്ടെ. ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭത്സിക്കുകയും ചാണകം നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് വിതറുകയും അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭത്സിക്കും. വാസ്തവത്തിൽ മലാക്കിയുടെ സമയത്ത് ദൈവം ജനങ്ങളെ അനുഗ്രഹിക്കുകയായിരുന്നു. അവരുടെ കൊയ്ത്ത് വളരെ സമൃദ്ധമായിരുന്നു. 1 വിളവ്, വിളവിന്റെ 10 പുരോഹിതന്മാർക്ക് കൊടുക്കണമായിരുന്നു എന്നത് ഓർക്കുമല്ലോ. ഗോതമ്പിന്റെയും യവത്തിന്റെയും അത്തിയുടെയും മുന്തിരിയുടെയും വിളവിന്റെ 10 യഹോവയ്ക്ക് അർപ്പിച്ചിരുന്നു. അതുകൊണ്ട് പുരോഹിതന്മാരുടെ അഹോവൃത്തി കഴിഞ്ഞിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പക്ഷേ അവർക്ക് അതൊന്നും കിട്ടാതിരിക്കുവാൻ ദൈവം പ്രവർത്തിക്കുമെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇന്ന് സമൃദ്ധി അനുഭവിക്കുന്ന അവരുടെ സമൂഹം ദാരിദ്ര്യം അനുഭവിക്കുവാൻ പോകുന്നു എന്ന് ചുരുക്കം. നാം വായിച്ചല്ലോ, ചാണകം നിങ്ങളുടെ മുഖത്ത് വിതറുകയും ചെയ്യുമെന്ന്. രസകരമായ സംഗതി എന്തെന്നാൽ, യാഗം കഴിക്കുന്ന മൃഗത്തിന്റെ ഉദരം പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്നു, പക്ഷേ അതിനകത്തെ ചാണകം വെളിയിൽ കൊണ്ട് കളഞ്ഞിരുന്നു. അതൊരിക്കലും യാഗമൃഗത്തോടുകൂടെ വെച്ചിരുന്നില്ല. അതുകൊണ്ട് ചാണകം അവരുടെ മുഖത്ത് തേയ്ക്കുമെന്ന് പറഞ്ഞതിനാൽ അർത്ഥമാക്കുന്നത് അവർക്ക് അവന്റെ യാഗപീഠത്തിന്മേൽ ഇനി മേലിൽ ശുശ്രൂഷിക്കുവാൻ സാധിക്കില്ല എന്നത്ര. കാരണം അശുദ്ധമായതൊന്ന് അതിനടുത്ത് വരുവാൻ അനുവദിച്ചിരുന്നില്ല. ദൈവം ഇവിടെ അവർക്ക് നേരെ ഉപയോഗിക്കുന്നത് വളരെ ശക്തമായ ഭാഷയാണ്. 4 നാം കാണുന്നത്, ലേവിയോടുള്ള എന്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവൻ അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ടു, എന്റെ നാമം നിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു, നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടു തിരിയുമാറാക്കി. ലേവി ഗോത്രത്തെ ദൈവം തെരഞ്ഞെടുത്തതിൻ്റെ കാരണം ഇവിടെ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ പുത്രനായ ലേവിയെ നാം നോക്കുകയാണെങ്കിൽ നാം ഒരിക്കലും അവനെ തെരഞ്ഞെടുക്കില്ല, കാരണം തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ അവന് ഒന്നുമില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം നാം വായിക്കുമ്പോൾ കാണുന്നത് എന്തെന്നാൽ, പ്രായം ചെന്ന യാക്കോബ് മരിക്കുന്നതിന് മുൻപ് തൻ്റെ 12 മക്കളെയും കിടക്കയുടെ ചുറ്റും വിളിച്ചു നിർത്തി. അവരിൽ ഓരോരുത്തരെയും കുറിച്ചുള്ള പ്രവചനം യാക്കോബ് പറയുന്നതാണ് നാം അവിടെ കാണുന്നത്. ശിമയോന്റെയും ലേവിയുടെയും കാര്യം യാക്കോബ് ഒരുമിച്ചാണ് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്റെ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എൻ മനമേ, അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ദൈവം ലേവിയെ ഇസ്രായേലിൽ ചിതറിക്കുവാൻ പോകുന്നത്? അവർ പുരോഹിത ഗോത്രമാകും. ആ ദേശത്ത് അവർക്ക് ഒരു ഭാഗവും അവകാശമായി ലഭിച്ചില്ല. അവർ ഗോത്രങ്ങളുടെ ഇടയിൽ ചിതറിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലേവി ഇത്രമാത്രം നീചനും കുലപാതകനുമായിരുന്നിട്ടും അവന്റെ ഗോത്രം എങ്ങനെ പുരോഹിത ഗോത്രമായി? ദൈവം എന്തുകൊണ്ട് ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കുവാൻ നാം ചരിത്രത്തിലൂടെ പരിശോധിച്ചെങ്കിലേ മതിയാകൂ. യാക്കോബ് ലേവിയോട് ഇത് പറഞ്ഞ് 100 ആണ്ടുകൾക്ക് ശേഷം ഇസ്രായേൽ ജനം വിഗ്രഹാരാധനയിലേക്ക് പോയി. അവർ സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കി, ആ വിഗ്രഹാരാധികളെ കൊന്നൊടുക്കുവാൻ മോശ ആഹ്വാനം നൽകി. ആ സമയത്ത് മോശയുടെ ആജ്ഞാനുസരണം പ്രവർത്തിച്ചത് ലേവി ഗോത്രമായിരുന്നു. മോശ മരിക്കാറായപ്പോൾ അവൻ ഗോത്രങ്ങളെ എല്ലാം തൻ്റെ ചുറ്റും കൂട്ടി. യാക്കോബിന്റെ 12 പുത്രന്മാർ 10 ലക്ഷം വരുന്ന പുരുഷാരമായി മോശയുടെ ചുറ്റും കൂടി. അപ്പോൾ മോശ ഓരോ ഗോത്രത്തെക്കുറിച്ചും പ്രവചിച്ചു പറഞ്ഞു. ലേവി ഗോത്രത്തിന് അവൻ നൽകിയ അനുഗ്രഹം ഇപ്രകാരമായിരുന്നു. ആവർത്തന പുസ്തകം 33-ാം അധ്യായം എടുത്താട്ടെ, അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഉറീമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു, നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ നീ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. ഞാൻ വായിച്ച ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചേ. ലേവി നീചനായ ഒരു കുലപാതകനായിരുന്നിട്ടും അവനിൽ നിന്നും ഉത്ഭവിച്ച ഗോത്രം ദൈവവചനം പ്രമാണിച്ചു. അവനുമായുള്ള ഉടമ്പടി അവർ കാത്തുകൊണ്ടു. അതുകൊണ്ട് ദൈവം അവരെ പുരോഹിത ഗോത്രമാക്കി തീർത്തു. അതെ, ദൈവത്തിന്റെ ന്യായപ്രമാണം ഇസ്രായേലിനെ പഠിപ്പിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളും യാഗങ്ങളും അർപ്പിക്കുവാനും അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അർപ്പിക്കപ്പെട്ട യാഗങ്ങൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ, അവന്റെ എതിരികളും അവനെ ദ്വേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് കളയണമേ. അതത്ര ദൈവം ലേവിയുമായി ചെയ്ത ഉടമ്പടി. അവൻ ഇസ്രായേലിനെ പഠിപ്പിക്കണമായിരുന്നു, ആരാധനയുടെ സ്ഥലത്ത് അവൻ ശുശ്രൂഷിക്കണമായിരുന്നു, ധൂപപീഠത്തിങ്കിൽ നിൽക്കുക മാത്രമല്ല ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ദഹനയാഗങ്ങൾ അവൻ അർപ്പിക്കണമായിരുന്നു. എത്ര വലിയ പദവിയില്ലേ! എത്ര നീചനായിരുന്നാലും എത്ര നികൃഷ്ട പാപം ചെയ്തവനായിരുന്നാലും അനുതപിച്ചടുത്തു വരുന്നവനെ ദൈവം കൈക്കൊള്ളുന്നു, മാത്രമല്ല അർഹിക്കാത്ത ശുശ്രൂഷയിലാക്കി തീർക്കുന്നു. പലപ്പോഴും നാം അതോർക്കില്ല. നന്ദികേടാണ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലേവിയുടെ കാര്യത്തിലും ഈ നന്ദികേട് നാം കാണുന്നു. മോശയുടെ സമയത്ത് നിന്നും മുൻപോട്ട് നീങ്ങി ചരിത്രത്തിലൂടെ നാം പരിശോധിക്കുന്നു എങ്കിൽ മലാക്കിയുടെ സമയത്ത് നാം കാണുന്ന ചിത്രം വളരെ വികൃതമായ ഒന്നത്രേ. ബാബിലോന്യ പ്രവാസത്തിലായിരുന്ന യഹൂദ ജനത്തിൽ നിന്നും ഒരു ശേഷിപ്പ് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നതിൽ ലേവിയെ എപ്രകാരമാകുന്നു നാം കാണുന്നതെന്ന് മലാക്കിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ദീനം പിടിച്ച പ്രായം ചെന്ന ഒരു കാളയെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നാൽ അവൻ കണ്ണടച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, അവൻ ദൈവനാമത്തെ തുച്ഛീകരിക്കുന്നു, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നു. അതുകൊണ്ട് അവൻ എങ്ങനെ ദൈവവചനം ജനത്തെ പഠിപ്പിക്കും? അനുസരിക്കാത്തവൻ എങ്ങനെ മറ്റുള്ളവരെ അനുസരിപ്പിക്കും? ദൈവനാമത്തിന് അപമാനം വരുത്തുന്നവൻ, ദൈവനാമത്തെ തുച്ഛീകരിക്കുന്നവൻ എങ്ങനെ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കും? എത്ര വലിയ ഒരു വ്യതിയാനമാകുന്നുണ്ടായിരിക്കുന്നത്! 70 വർഷത്തെ അടിമവേല കഴിഞ്ഞിട്ടും ലേവി പാഠം പഠിച്ചില്ല. അവനോടുള്ള എൻ്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ടു, എൻ്റെ നാമനിമിത്തം വിറക്കുകയും ചെയ്തു. മലാക്കിയിലൂടെ ദൈവം പറയുന്നത് ലേവി നേരത്തെ തന്നെ ഭയപ്പെട്ടിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഗോത്രം അവനെ ബഹുമാനിക്കുന്നില്ല എന്നത്രേ. നേരുള്ള ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു എന്ന്, ദൈവത്തിൻ്റെ നേരുള്ള ഉപദേശം അവൻ പഠിപ്പിച്ചിരുന്നതാണ്. ഇന്ന് ഈ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ നേരുള്ള ഉപദേശം പഠിപ്പിക്കുന്നതിൽ വീഴ്ച കാണിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ ആജ്ഞകൾ ലംഘിക്കുകയും ചെയ്യുന്നു. ദൈവം തുടർന്ന് പറയുന്നത് നേരുള്ള ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു, നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടു തിരിയുമാറാക്കി. ജനങ്ങൾക്ക് അവൻ നല്ലൊരു മാതൃകയായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വ്യതിയാനങ്ങൾ എത്രയെന്ന് നോക്കിക്കേ. ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് പ്രായോഗികമായ ഒരു സംഗതി ഇതിനകത്തുണ്ട്. ദൈവനാമത്തോട് ആദരവില്ലാത്ത ആർക്കും അവനെ ശുശ്രൂഷിക്കുവാൻ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മുൻപാകെ ഉയർത്തപ്പെടേണ്ടത് ക്രിസ്തു മാത്രമാകുന്നു. ക്രിസ്തുവിനെ ഉയർത്തിയാൽ അവൻ മനുഷ്യരെ തങ്ങളിലേക്ക് ആകർഷിച്ചുകൊള്ളും. നമ്മുടെ സാക്ഷ്യം കൊണ്ട് അവൻ ഉയർത്തപ്പെട്ടിരിക്കും. നമ്മുടെ സാക്ഷ്യം എങ്ങനെയായിരിക്കണം? നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും. നമ്മുടെ വാക്കുകൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ മാതൃക എന്ന് മറക്കരുത്. പ്രസംഗം പ്രവർത്തനത്തിൽ വെളിപ്പെടണം എന്ന് ചുരുക്കം. 2:7 ഞാൻ വായിക്കട്ടെ. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതന്മാരായിരിക്കണം പുരോഹിതന്മാർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ദൂതൻ അല്ലെങ്കിൽ സന്ദേശവാഹകൻ മാലാഖ എന്നർത്ഥം വരുന്ന വിധത്തിലും തർജ്ജിമ ചെയ്യാമെന്ന്. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് എഫസോസിലെ സഭയുടെ ദൂതനെ വിളിച്ച് സംസാരിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. സത്യത്തിൽ കർത്താവ് ആരോടാകുന്നു അവിടെ സംസാരിക്കുന്നത്? അതെ, അവൻ സംസാരിക്കുന്നത് ആ സഭയിലെ നേതാവിനോടാണ്, ആ സഭയിൽ ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തിയോട്. ഇത്രയും പറഞ്ഞല്ലോ. ഇനിയും ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളതും കൂടെ പറയട്ടെ. ഞാൻ പറയുന്നതിനോട് ഒരുപക്ഷെ നിങ്ങൾ യോജിച്ചില്ല എന്ന് വരാം. ഏതായാലും ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു സഭയിലെ ശുശ്രൂഷകന്റെ, അതെ അത് അച്ഛനാകാം, പാസ്റ്ററാകാം, മൂപ്പനാകാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷകന്റെ ഒരേ ഒരു ചുമതല ദൈവവചനം പഠിപ്പിക്കുക എന്നത് മാത്രമാണ്. ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവവചനം ജനങ്ങളെ പഠിപ്പിക്കേണ്ടതിനായി വചനം സ്വയം പഠിക്കേണ്ട സമയത്ത് പൊതുജന സമ്പർക്കത്തിനും നാടുനീളെ ഓടി നടന്ന് പ്രശ്നങ്ങൾ തീർക്കുന്നതിനും പള്ളിയും പാഴ്സണേജും പാരിഷ് ഹോളും സ്കൂളും ഒക്കെ പണിയുന്നതിന് പണം പിരിക്കുവാനും കല്ലും കമ്പിയും മണലും മരവും ഇറക്കി പണിയിപ്പിക്കുവാനും ഓടി നടക്കുന്ന ശുശ്രൂഷകനോട് ദൈവം കരുണ കാണിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഇതൊക്കെ തങ്ങളുടെ ശുശ്രൂഷകനിൽ നിന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിന് അയ്യോ കഷ്ടം. ഇത് ഞാനിപ്പോൾ പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ. കാരണം നാം പ്രതീക്ഷിക്കുന്നത് ഈ തെറ്റായ കാര്യങ്ങളൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ സഭാ ശുശ്രൂഷകൻ ഇന്ന് ഒരുതരം കൂലിവേലക്കാരനാണ്. ലജ്ജാകരമായ സംഗതി, ഒരു ശുശ്രൂഷകൻ ഒരാഴ്ച വചനം പഠിക്കുവാൻ കുറഞ്ഞത് 24 മണിക്കൂർ എങ്കിലും ചെലവഴിക്കുന്നില്ല എങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും കാണിക്കുന്ന അവിശ്വസ്തതയാകുന്നു അത്. 24 മണിക്കൂർ എന്നതുകൊണ്ട് ഒരു ദിവസം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആഴ്ചയിൽ 24 മണിക്കൂർ. മറ്റൊന്നും ചെയ്യാതെയും ചിന്തിക്കാതെയും വചനവുമായി ചെലവഴിക്കുന്ന സമയത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചില പ്രസംഗകർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാം ഇങ്ങ് കൊണ്ടുതരും എന്ന്. ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല കേട്ടോ. പക്ഷേ ഉദാസീനനായ ഒരു വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല എന്നത് തീർച്ചയാണ്. അത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള സത്യമാണ്. മുൻഗണന കൊടുക്കേണ്ടവയ്ക്ക് അങ്ങനെ കൊടുക്കാത്തവർ ചെയ്യുന്നത് പാപമാകുന്നു. സഭയിലെ ഭരണം നടത്തേണ്ടത് കമ്മിറ്റിക്കാരാണ്, വീടുകൾ സന്ദർശിക്കേണ്ടത് ചുമതലപ്പെട്ടവരാണ്, അച്ഛൻ്റെ അല്ലെങ്കിൽ പാസ്റ്ററുടെ ചുമതല വചനം പഠിപ്പിക്കുക എന്നതാണ്. ഇന്ന് അങ്ങനെ ചെയ്യാത്തതിനാലാണ് എന്ത് ചെയ്യണം എവിടെ പോകണമെന്നറിയാൻ പാടില്ലാത്ത വലിയ കൂട്ടം ജനം ചിന്നിച്ചിതറി നടക്കുന്നത്. എത്ര പരിതാപകരമായ സ്ഥിതി പ്രിയരെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുവിശേഷ വേലക്കാരാ, താങ്കൾ ദൈവവചനവുമായി ഒരു ദിവസം എത്ര നേരം ചെലവഴിക്കും? ആദിമസഭയിൽ അപ്പോസ്തോലന്മാർ ഇതുപോലൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. കാരണം യവന ഭാഷക്കാരുടെ വിധവമാരെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുന്നില്ല എന്നതായിരുന്നു അന്നത്തെ പ്രശ്നം. ഈ പ്രശ്നം അപ്പോസ്തലന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ അത് കൈകാര്യം ചെയ്തു. എങ്ങനെയാണ് അത് ചെയ്തതെന്നറിയാമോ? അത് കൈകാര്യം ചെയ്യുവാൻ ശുശ്രൂഷകന്മാരെ നിയമിക്കുവാൻ സഭയോട് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. മലാക്കിയുടെ സമയത്തെ പുരോഹിതന്മാർ അങ്ങനെ ചെയ്യാതിരുന്നതിനാൽ ദൈവം അവരോട് പറഞ്ഞത് 8-9 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി, ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷാഭേദം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു. ശുശ്രൂഷകന്മാർ തന്റെ വചനം വേണ്ട വിധത്തിൽ ജനത്തിന് നൽകുന്നില്ല എങ്കിൽ സംഭവിക്കുവാൻ പോകുന്നത് ഇതാകുന്നു എന്നത്ര ദൈവം അരളി ചെയ്തത്. എത്ര ഭയാനകമായ ഒരു സ്ഥിതി. ദൈവവചനത്തെക്കുറിച്ചുള്ള ജനത്തിൻ്റെ അജ്ഞത സത്യത്തിൽ എൻ്റെ ഹൃദയത്തെ തകർക്കുന്നു. ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ശുശ്രൂഷകന്മാർ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാതെ ശുശ്രൂഷിക്കുന്നു. മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്, ദൈവവചനം പഠിക്കുവാൻ സമയമില്ല. അതുകൊണ്ട് ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി കാണപ്പെടുന്നു. എൻ്റെ പ്രിയ കൂട്ടുവേലക്കാരെ, ഞാൻ നിങ്ങളോട് യാചിക്കട്ടെ, ദൈവവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും നിങ്ങൾ ഇന്ന് തീരുമാനിക്കുമോ? ദൈവം നിങ്ങളെ അവിടുത്തെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. ദൈവവചനം ധൈര്യമായി പഠിപ്പിക്കൂ, അല്ല അതിൽ താങ്കൾ വീഴ്ച വരുത്തുന്ന പക്ഷം ദൈവം നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കും. ആ സ്ഥിതി ആർക്കും ഉണ്ടാകരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിൽ ഇത് സ്വയപരിശോധനയ്ക്കുള്ളൊരു സമയമാക്കുമോ?